ഞങ്ങൾ ആവശ്യമുള്ള ആഭ്യന്തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ഓതിമോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാ രാജ്യവും ശക്തിയും മുഖത്തും സ്നേഹം നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ വാഴ്ത്തപ്പെട്ടവൾ നീ ആവുന്നു. നിന്റെ വൈദ്യമാരുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഓർത്തുറയമ്മേ, തുമ്പുരാന്റെ അമ്മേ, വാതുകളാടിയങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളവരുടെ സ്നേഹത്തും തുമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവ്, ഇവിടുത്തെ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹമാവരിക്കൽ കൂടത്തിൽ തന്നെ തീയിൽ ഒത്തുചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, ഇവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, കൂടുതൽ അനുഗ്രഹത്തോടെ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവമേ നിന്നോട് ചേർന്ന് ജീവൻ നയിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വിളിച്ച വിളിക്ക് അനുയോജ്യമായ നിലയിൽ ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ തെറ്റുകളെയും ഞങ്ങളോട് കൊടുക്കണമേ. നോമ്പിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമേ, സുചേനതാവും ദൈവമേ മാനസാന്തരത്തിൻ്റെതുമായ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളായിരിക്കുന്ന ദൈവകൃപയിലാവുന്ന പാടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകളിൽ ദൈവമേ അനുഗ്രഹത്തോടെ നിൽപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ നിന്റെ കാവലിൽ ഞങ്ങളെ അവിടുന്ന് നിലനിർത്തണമേ. ഞങ്ങളായിരിക്കുന്നിടത്ത് സാക്ഷ്യമായി നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഓർക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ നിലയിൽ അതിനെ സ്വീകരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ മികവുള്ളതാക്കി തീർക്കുവാൻ ഇടയാക്കണമേ. ദൈവമേ, ദൈവവചനത്തിന്റെ അത്ഭുത കാര്യങ്ങളെ വിവരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കേൾക്കുന്ന മാനുഷിക വാക്യങ്ങളെല്ലാം എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. ഒരു ശുദ്ധാത്മാവിൽ ദൈവമേവിനെ സ്വീകരിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ പഠനവും മായിട്ടുള്ള പ്രാർത്ഥനകളും അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. മർത്തമറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ നയിപ്പാൻ തക്കുന്നിടയാക്കണമേ. ഞങ്ങൾ നടപ്പെടുന്ന എല്ലാ ക്ലാസ്സുകളും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആദ്യോടൊന്ന് കൃപയാതിരിക്കണമേ. പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. മനോഭാരങ്ങളിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളോട് ഓരോരുത്തരോട് ഇടപെടണമേ. ആയിരിക്കുന്ന സ്ഥാനം സമർപ്പണത്തോടെ നിൽപ്പാൻ ഞങ്ങൾ കുറവ് നൽകണമേ. ഞങ്ങൾ അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ ബലഹീനത ദൈവമേ കണക്കിടരുതേ. പരിശുദ്ധാത്മാവിന്റെ ദൈവമേ വചനങ്ങൾ കേൾപ്പാൻ തക്കൊണ്ടും അടിയങ്ങളെ സഹായിക്കണമേ. അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും നാളും സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരുപാട് പുസ്തകത്തിന്റെ 10-ാം അധ്യായമാണ് നമ്മൾ കേട്ടത്. അവിടെ നമ്മൾ കേട്ടത് 7-ാം കാഹളത്തിന് തൊട്ട് മുമ്പുള്ള 2 ദർശനങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ ആദ്യത്തെ ദർശനത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഒരു ദൂതൻ, ആ ദൂതൻ പുസ്തകം, ചെറു പുസ്തകം കയ്യിലേന്തിയ ദൂതനെയാണ് നമ്മൾ കണ്ടത്. പുസ്തകം ചിന്നുവാനുള്ള സന്ദേശം, അതിന്റെ ആശയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ചെറു പുസ്തകത്തിന്റെ ഉള്ളടക്കം അത് മനസ്സിലാക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മളതിനെ കണ്ടത്. ഇന്ന് അതിന്റെ അടുത്ത ഭാഗം 2 ദർശനത്തിൽ 2-ാം ദർശനത്തെ കുറിച്ചാണ് നമ്മൾ ഈ 11-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിന് 2 ഭാഗങ്ങളായിട്ട് കാണാം. ആദ്യം 1 മുതൽ 14 വരെയുള്ള ഭാഗത്ത് 2-ാം ദർശനവും 15 മുതൽ 19 വരെയുള്ള ഭാഗത്ത് 7-ാം കാഹളത്തെയും നമ്മളവിടെ പറയുന്നത്. ആദ്യം 2-ാം ദർശനം, പിന്നീട് 7-ാം കാഹളം. ആ കാഹളത്തിന് തൊട്ട് മുമ്പുള്ള 2 ദർശനങ്ങളാണ് ഈ 10-ാം അധ്യായത്തിലായിട്ട് ഇവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. ഈ പതിനൊന്നാമത്തെ ചാപ്റ്ററിനെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് വൺ ആൻഡ് സെയിം ടൈം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ദ റെവലേഷൻ. ഈ ഒരുപാട് പുസ്തകത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് കാണുന്ന അധ്യായമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. Its difficulty is obvious and it contains problems of interpretation. ഇത് വ്യാഖ്യാനം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡെലിബറേറ്റ് സമ്മറി ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക്. തുടർന്നുള്ള ഭാഗത്തിന്റെ ഒരു സമ്മറി, അതിന്റെ ഒരു എസൻസ് ഇതിനകത്ത് കാണാനായിട്ട്, മുഴുവൻ അതല്ല, പക്ഷെ എന്നാലും അതിന്റെ ഒരു ചുരുക്കെഴുത്തായിട്ടാണ് ഇതിനെ കാണുന്നത്. ദ സിയർ ഹാസ് ഈറ്റൻ ദ ലിറ്റിൽ റോൾ ആൻഡ് ടേക്കൺ ഇൻ ടു ഹിസ് മൈൻഡ് ദ മെസ്സേജ് ഓഫ് ഗോഡ്. Now he set it down, not yet in detail, but the broad lines of its development. തുടർന്നുള്ള ഭാഗത്തിന്റെ ഡീറ്റെയിൽ അല്ല, അതിന്റെ ഒരു അതിലേക്ക് നമുക്ക് വഴി തുറക്കുന്ന വലിയൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്നുള്ള നിലയിൽ കാണും. ഇതിനകത്ത് ആദ്യമായിട്ട് ആന്റി ക്രൈസ്റ്റിന്, ഒരു മൃഗം പാതാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം ആദ്യം കാണുന്നതിന് ഒരുപാട് പുസ്തകത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ ആദ്യത്തെ ഒരു ഇത് കാണുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ആദ്യത്തെ ഭാഗം, എ മെഷറിംഗ് റോഡ് ലൈക്ക് എ സ്റ്റോൾ വാസ് ഗിവൺ ടു മീ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് റൈസ് ആൻഡ് മെഷർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ ഓൾട്ടർ ആൻഡ് ദോസ് ഹു വർഷിപ് ദർ but leave out the reckoning of the outer court which is outside the temple and do not measure it for it has been given to the Gentiles and they will trample on the holy city for 42 months. യോഹന്നാൻ ഇവിടെ ദേവാലയം അളക്കാനുള്ള ഒരു വലിയ സന്ദേശം അവിടെ കിട്ടുന്നത്, ദേവാലയത്തെ അളക്കുക. യോഹന്നാൻ പത്താം അധ്യായത്തിൽ അധ്യായം മുതല് കാണുന്നത് യോഹന്നാൻ ഒരു കാഴ്ചക്കാരനായി മാറി നിൽക്കാതെ ഈ ദർശനത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുസ്തകം എടുത്ത് അദ്ദേഹം തിന്നത്. ഈ അധ്യായത്തിലും യോഹന്നാന്റെ ശാരീരികമായിരിക്കുന്ന പങ്കാളിത്തം തുടരുന്നുണ്ട്. ഹിയർ ഇസ് ദ പിക്ചർ ഓഫ് ദ മെഷറിംഗ് ഓഫ് ദ ടെമ്പിൾ. ദ മെഷറിംഗ് ഈസ് ക്ലോസ്ലി parallel to the ceiling and is the purpose of protection when the demonic terrors descend upon the world. രണ്ടു പോലെ ഉള്ള ഒരു കോൺ യോഹന്നാന്റെ കയ്യിൽ കിട്ടുകയും ദേവാലയത്തെയും യാഗപീഠത്തെയും അതിൽ ആരാധിക്കുന്നവരെയും അളക്കുക എന്നുള്ളൊരു കൽപ്പനയാണ് ലഭിച്ചത്. A measuring rod like a staff. The word for measuring rod is literally a rake. There are certain grasses which grew with stalks like bamboo cane and measure 6 or 8 feet high. The word rod actually stands for Jewish unit of measurement equal to 6 cubits. The guy sadharana oradi ennulla നിലയിൽ ദ ക്യൂബിറ്റ് വാസ് ഒറിജിനലി ദ സ്പേസ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ എൽബോ ടു ദ ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ ആൻഡ് വാസ് റെക്കൺ ആസ് 17 to 18 inches. നമ്മൾ സാധാരണ കയ്യിൽ അളക്കുന്നതും ആ ഒരു അടി എന്നുള്ള ഒരു നിലയിലാണ്. സോ ദ റോഡ് ഇസ് ഈക്വൽ ടു അബൌട്ട് 9 feet. ദ പിക്ചർ ഓഫ് മെഷറിംഗ് ഇസ് കോമൺ ഇൻ ദ വിഷൻസ് ഓഫ് ദ പ്രോഫറ്റ്. സക്കീറിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, സക്കറിയാരുടെ പുസ്തകത്തിൽ, അമോസിന്റെ പുസ്തകത്തിൽ ഒക്കെ ഇത് കാണുന്നുണ്ട്. നോ ഡൗട്ട് ദീസ് പ്രീവിയസ് വിഷൻസ് വേർ ഇൻ ജോൺസ് മൈൻഡ്. യോഹന്നാന്റെ മനസ്സിൽ ഇതിനെ കുറിച്ചുള്ള ആ ഒരു വലിയ ചിത്രം അത് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ നമ്മൾ നേരത്തെ മുതലും അങ്ങനെയുള്ള ഒരു ആശയം കാണുന്നുണ്ട്. നമുക്കറിയാം വേദപുസ്തകത്തിൽ പൊതുവായി നമ്മൾ നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ ദൂത് നാടകീയമായി അവതരിപ്പിക്കുന്നതിനുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അത് യെശയ്യാ പ്രവാചക പുസ്തകം 20-ാം അധ്യായം, ഹെസ്കേൽ പുസ്തകം 12-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങൾക്കകത്തും 21 അധ്യായത്തിലൂടെയൊക്കെ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ ഒരു നാടകീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കാണും. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഇതിന്റെ വർണ്ണന നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. ദേവാലയം അളക്കുന്നത് നാശത്തിൽ നിന്നും അത് ദൈവം അതിനെ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കാനാണ്. അതിന്റെ അളവ് അത് ആരാധിക്കുന്നവരെ, യാഗപീഠത്തെ, ദേവാലയത്തെ, ഇതെല്ലാം അളക്കാൻ പറയുന്നുണ്ട്. ഇതിന്റെ ഈ അളവ് എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കും എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഈ ദർശനത്തിന്റെ പശ്ചാത്തലം ജെറുസലേം ദേവാലയത്തിന്റെ ഓരോ ഭാഗവും ശ്രദ്ധാപൂർവം അളക്കുന്നത് ഹെസ്കേൽ യോഹന്നാന്റെ ദർശനത്തിൽ കാണാം. മെഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40:42 ഹെസ്കേൽ പുസ്തകം 40:42 അതിന്റെ ഓരോ ഇഞ്ചസും അളക്കുന്നത് അവിടെ പറയുന്നുണ്ട്. ഹോമയാഗത്തിനുള്ള 4 ചെത്തിയ കല്ലുകൊണ്ട് 1.5 നീളവും 1.5 വീതിയും 1 ഉയരവുമായി ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ആ ഭാഗം ഒക്കെ തുടർന്ന് വായിച്ചാല് ഓരോന്നിനും അളവ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും അതേപോലെ തന്നെ കാണുന്നുണ്ട്. പല രീതിയിലുള്ള ഈ സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയിലും ഒക്കെ ദൈവം അളവ് കൊടുത്തിട്ട് ആ അളവിന്റെ രീതിയിലാണ് അത് ഒക്കെ പണിയുന്നത്. ഇവിടെ ദേവാലയത്തെ അളക്കുന്നത് അതിന്റെ പുനഃസ്ഥാപനത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും അടയാളമായിട്ടാണ്. പുനഃസ്ഥാപനത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും അടയാളമായിട്ട് വി ഫൈൻഡ് ദ ഐഡിയ ഓഫ് മെഷറിംഗ് യൂസ്ഡ് ഇൻ മോർ ദാൻ വൺ വേ. ഇറ്റ് യൂസ്ഡ് ആസ് എ പ്രിപ്പറേഷൻ ഫോർ ബിൽഡിംഗ്, ഫോർ ദ റെസ്റ്റോറേഷൻ ആൻഡ് ഓൾസോ ദ പ്രിപ്പറേഷൻ ഫോർ ഡിസ്ട്രക്ഷൻ. ബട്ട് ഹിയർ ഇസ് ദ മീനിങ് ലൈസ് ദ പ്രൊസർവേഷൻ. ദ മെഷറിംഗ് ഇസ് ലൈക്ക് ദ സീലിംഗ് വിച്ച് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ Revelation 7:2-3. The scaling and the measuring are the both for the protection of God's faithful ones in the demonic courage to descend upon the earth. ഇവിടെ ദേവാലയത്തെ അളക്കുന്നത് അതിൽ ഉള്ളവരെ സംരക്ഷിക്കും എന്നുള്ളതിന്റെ ഒരു സൂചകമായിട്ടാണ് ഇവിടെ പറയുന്നത്. യോഹന്നാനോട് അളക്കുവാൻ പറഞ്ഞ ദേവാലയം ജെറുസലേം ദേവാലയമല്ല. നമുക്കറിയാം ജെറുസലേം ദേവാലയം ഈ സമയത്ത് നശിപ്പിക്കപ്പെട്ടു. AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അതിനെ നശിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്, ഒരുപാട് പുസ്തകം എഴുതുന്നത്. പിന്നെ ഹെറോദാവിന്റെ ദേവാലയം എന്നറിയപ്പെടുന്നത്. സോളമൻ പണിത ദേവാലയം BC 586 ഡിസ്ട്രോയ് ചെയ്തു. വീണ്ടും 515 സെർബാബേലിന്റെ നേതൃത്വത്തിൽ അത് പുതുക്കി പണിതു. ഹെറോദാവിന്റെ കാലത്ത് അത് വീണ്ടും അത് വിസ്താരമാക്കി പണിതു. അതുകൊണ്ട് ഹെറോദാവിന്റെ ദേവാലയം എന്നാ പറയുന്നത്. അപ്പം ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടത് കൊണ്ട് അത് ജെറുസലേം ദേവാലയമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഒക്കത്തില്ല. അവിടെ ദേവാലയമല്ല, എന്നാൽ സഭ ദേവാലയമാണെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണാനായിട്ട് നോക്കുന്നത്. സഭ ദേവാലയം, ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 2:18-22 ഭാഗത്ത്, യോഹന്നാന്റെ സുവിശേഷം 2:18-22 ഈ മന്ദിരം പൊളിപ്പീൻ. എന്നാൽ യഹൂദപ്രാവിനോട് നിനക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചതിന് യേശുമ്പ്രാൻ അവരോട് ഈ മന്ദിരം പൊളിപ്പിയും, ഞാൻ 3 ഇതിനെ പണിയും എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീയോ അതിനെ 3 കൊണ്ട് പണിയുമോ എന്നുള്ള ആ ഭാഗമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ദേവാലയം എന്നുള്ളത് സഭ ആണെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അതിനെ കാണണം. സഭ പുതിയ നിയമ എഴുത്തുകാരൊക്കെ ആ ഒരു ചിത്രം കാണുന്നുണ്ട്. 1 Cor 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അവിടെ
ആ ഒരു ചിന്തയും അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. യോഹന്നാനോട് പറഞ്ഞത് ആലയവും യാഗപീഠവും നമസ്കരിക്കുന്ന ആളുകളെയും അളക്കുവാനാണ്, പുറത്തെ പ്രാകാരം അളക്കാതെ വിട്ടേക്കണം. അതിന്റെ ഒരു ഭാഗം പുറത്തുള്ളത് അളക്കരുത്. The seer has to measure the temple, but he must omit from his measurement the outer court which has been given over to the Gentiles. The temple in Jerusalem was divided into four courts. നാല് ഭാഗങ്ങളായിട്ടാണ് ജെറുസലേം ദേവാലയത്തെ കാണുന്നത്. അതിന് നാല് ഭാഗങ്ങളുണ്ട്, നാല് പ്രാകാരങ്ങൾ. ഒന്ന് പുരോഹിതന്മാരുടെ പ്രാകാരം, രണ്ട് ഇസ്രായേലിന്റെ പ്രാകാരം, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളത്. മൂന്നാമത് സ്ത്രീകളുടെ പ്രാകാരം, ഇതുകൂടാതെ ജാതികളുടെ പ്രാകാരം. അത് ദൈവാലയത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല കണക്കാക്കിയിരുന്നത്, പക്ഷെ അത് അത് പുറത്തെ പുറജാതികൾക്ക് ജാതികൾക്ക് വിശ്വാസത്തിലില്ലാത്തവർക്ക് ഒന്ന് നിൽക്കാനുള്ള സ്ഥലം. അത് വിശ്വാസം ത്യജിച്ചവരുടെയും പുറജാതികളുടെയും സ്ഥലമാണ്. അതിന്റെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. അതിനെ പറയുന്നത് ജാതികളുടെ പ്രാകാരം അല്ലെങ്കിൽ പുറത്തെ പ്രാകാരം എന്നുള്ള നിലയിലാണ്. സമാഗമന കൂടാരത്തിൽ ഒരു പ്രാകാരമേ ഉണ്ടായിരുന്നുള്ളൂ. സലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ രണ്ട് പ്രാകാരമുണ്ടായിരുന്നു, പുരന്മാരുടെയും ജാതികളുടെയും. ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് പുറത്തെ പ്രാകാരവും അകത്തെ പ്രാകാരവും. ഇവിടെ പുറത്തേത് അളക്കരുത്, അളക്കണ്ടാന്നാ പറയുന്നത്. കാരണം വീടുകളുടെ സമയത്ത് അതിന് സംരക്ഷണം ഉണ്ടാകത്തില്ല. എന്നാ വിശ്വാസികൾ എന്ന ദേവാലയത്തെ നാശത്തിൽ നിന്ന് ദൈവം സംരക്ഷിക്കും എന്നുള്ളതാണ് അതിൽ കാണുവാനായിട്ടിരിക്കുന്നത്. നാശത്തിൽ നിന്ന് വിശ്വാസികളെ ദൈവം സംരക്ഷിക്കും എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. Don't take this picture as complete. When we seek the temple, is not thinking the temple building at all, which had been blasted out of existence more than 20 years before. For him, the temple this picture meets repeatedly in the New Testament. Veendum adu kaanunnu parayunnu, they will trample on the holy city for 42 months. They will trample on the holy city for 42 months. ജെറുസലേമിനെ വിശുദ്ധ നഗരമെന്നാണ് പറയുന്നത്. അതിനെ 42 ആഴ്ച അതിനെ ചവിട്ടിക്കളയും, മാസം അതിനെ ചവിട്ടിക്കളയും. വിശുദ്ധ നഗരത്തെ ജാതികൾ കീഴടക്കി അതിനെ അശുദ്ധമാക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-24, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ അവിടെ പറയുന്നു, അവർ വാളിന്റെ വയത്തിലെ അത് വീഴുകയും അവരെ സകല ജാതികളെയും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികുവോളം ജാതികൾ എരിശിലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം തികുവോളം ജാതികൾ അതിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. ഒരുപക്ഷെ ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണമാകാം അതിനെ ടാമ്പിൾ എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ ചവിട്ടിക്കും. ഇവിടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ 42 മാസം എന്നുള്ളത് പല സന്ദർഭങ്ങളിൽ ഇത് കാണുന്നുണ്ട്. 42 മാസം എന്ന് പറയുന്നത് 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷം. ഇത് ബൈബിളിൽ പല സന്ദർഭങ്ങളും കാണുന്നുണ്ട്. ഒളിവാട് പുസ്തകത്തിലും ഇത് കാണുന്നുണ്ട്. 1260 ദിവസം, അത് 42 മാസമാണ്. ഒരുപാട് ദിവസം 14 അധ്യായം 3 വാക്യം 12:6 വീണ്ടും കാണുന്നുണ്ട്. അത് ഓടിപ്പോ അവിടെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലം അവിടെയുണ്ട്. വീണ്ടും 12:14 വാക്യം, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറഞ്ഞു വലിയ കഴിവിന്റെ അവിടെ അവൾ അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി സംരക്ഷിക്കും. കാലവും ഒരു കാലവും, ഒരു കാലം ഒരു വർഷം, ഇരുകാലം എന്ന് പറഞ്ഞ് വീണ്ടും 2 വർഷം, പിന്നെ ഒരു അരക്കാലം എന്ന് പറയുന്നത് 6 മാസം, അത് 3.5 വർഷമാണ്. അപ്പോൾ അതും 3.5 വർഷം എന്നുള്ള ആ ഒരു ഭാഗമാണ്, 42 മാസം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഒരു ഒറിജിൻ നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:25 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:25 അവൻ അത്യുന്നതാൻ വിരോധമായി വമ്പ് പറയും, അത്യുന്നതാൻ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ കൽപ്പിക്കും, കാലവും കാലങ്ങളും കാലാംശവും, കാലവും കാലങ്ങളും കാലത്തിന്റെ അംശവും, അതും 3.5 വർഷമാണ്. ഇതും യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം, പീരീഡ് ഓഫ് ടൈം പല സന്ദർഭങ്ങളിൽ ഇവിടെ ആവർത്തിച്ച് വരുന്നതാണ്. അപ്പൊ ആ ഒരു സമയമാണ് ഇവിടെ യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടാതെ ചരിത്രപരമായിട്ട് പറയുമ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ സമയത്ത് ഇവിടെ 3.5 വർഷം പീഡ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അന്ത്യോക്യസ് എപ്പിഫാനസ്, മക്കാബിയന്റെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ദാനിയേൽ ഉണ്ടാകുന്ന പ്രവചനം, ദേവാലയം അശുദ്ധമാക്കപ്പെടും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8:9-14 ഭാഗത്ത് അതിനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. The length of the terror is to be 42 months. The time of the preaching of the witness is to be 1260 days. He is something which occurs again and again. Revelation 13:5, 12:6. അവിടെയൊക്കെ ദാനിയേൽ 7:25, അഗൈൻ ദാനിയേൽ 12:7, ഇവിടെയൊക്കെ ആ ടൈം കാണുന്നുണ്ട്. ദ ഒറിജിൻ ഓഫ് ദ ഫ്രേസ് കംസ് ഫ്രം ദ മോസ്റ്റ് സെലിബിൾ ടൈം ഇൻ ദ ജൂവിഷ് ഹിസ്റ്ററി, വെൻ ദ അന്ത്യോക്യസ് എപ്പിഫാനസ്, ദ കിങ് ഓഫ് സിറിയ, try to force Greek language, culture and worship upon the Jews and was met with the most violent and stubborn resistance. Antiochus Epiphanes inde samayathe 3.5 varsham neendu nilkunna pole undayi, adu charithra paramayitte mukhapusthathil kaanum. BC 168 June mudal BC 165 ഡിസംബർ വരെയാണ് അതിന്റെ കാലഘട്ടം അത് കണക്കുകൂട്ടിയിരിക്കുന്നത്. ചരിത്രപരമായി ഇതേ കാലഘട്ടത്തിൽ തന്നെ സഭയുടെ പീഡയും 3.5 വർഷം നീണ്ടു നിൽക്കും എന്നാണ് ഇവിടെ യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. 3.5 വർഷം ആത്യന്തികമായിട്ട് ഒരു ക്രിസ്തു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനെ അതേ അളവിൽ നമുക്ക് കാണാനായിട്ട് ഒക്കത്തില്ല. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ 3.5 വർഷം. ഒരു ചുരുങ്ങിയ കാലം അവർക്ക് പീഡയുണ്ടാകും എന്നുള്ള ഒരു വലിയ സന്ദേശം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ദർശിക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ ഈ പീഡ എന്നുള്ളത് അത് ഡെഫിനറ്റ് ആണ് എന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വീണ്ടും ഇവിടെ 3-4 വാക്യത്തിൽ, ആൻഡ് ഐ വിൽ ഗീവ് ദ ടാസ്ക് ഓഫ് പ്രൊഫസിങ് ടു മൈ ടു വിറ്റ്നസ് and they will prophesy for 1260 days clothed in sackcloth. These witnesses are the 2 olive trees and 2 lampstands who stand before the Lord of all the earth. If anyone tries to harm them, fire comes out of their mouth and devours their enemies, and whoever tries to hurt them must be thus killed. These have the authority to shut up the heaven so that rain may not fall during the period for which they prophesy a drought, and they have authority over the waters to turn them into blood and smite the earth with every plague as often as they wish. ഇവിടെ മൂന്നും നാലും ഭാഗമാണ്. ഇവിടെ അന്ന് ഞാൻ എന്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. അന്ന് എന്നുള്ളത് ഈ ജാതികൾ വിശുദ്ധ നഗരമായ സർഫിൽ ഉപദ്രവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇത് പറയുന്നത് ക്രിസ്തുവാണ്. പൊതുവായി പറയുകയാണെങ്കിൽ ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തിൽ സാക്ഷ്യം വഹിക്കുന്ന സഭ തന്നെയാണ്. ഈ സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന സഭയാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. The messengers have the task of prophesying. They will prophesy 1260 days. That is for the 3.5 years. The message will be they clothed in sackcloth. It will be the message of condemnation. To listen to it will be like torture, and people will be glad when the two witnesses were killed. അവർ രക്തമെടുത്തുകൊണ്ട് പ്രവചിക്കും 3.5 വർഷം. Some scholars have entirely allegorized this passage. They see in the two witnesses the law and the prophet, or the law and the gospel, or the Old Testament and New Testament, or they see the two witnesses a picture of the church. തരത്തിലുണ്ട് ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. അത് സഭയാണ്, ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന സഭയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ജൂഷ് ബിലീഫ് ഗോഡ് വുഡ് സെൻഡ് എ സ്പെഷ്യൽ മെസഞ്ചർ ടു മെൻ ബിഫോർ ദ കമ്മിങ് ഫൈനൽ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ലോർഡ്. മലാഖി പ്രവചനത്തിൽ അതിനെ കുറിച്ച് കാണാനായിട്ട് നോക്കും. അതിനകത്ത് ദൈവ 4-ാം അധ്യായം, മലാഖി പ്രവചനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ വലുതും 4-ാം അധ്യായം 5-ാമത്തെ വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവിന്റെ ഏലിയാ പ്രവാചകനെ അയക്കും, ദൈവത്തിന്റെ പ്രവാചകനെ അയക്കും എന്നുള്ള ഒരു ചിന്ത അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ ദിവസത്തിൽ പ്രവാചകനെ അയക്കും എന്നുള്ളത്, ആ ഒരു അർത്ഥത്തിൽ ഇതിനെ കാണുവാനായിട്ട് ഒക്കും. രണ്ട് സാക്ഷികൾ എന്ന പ്രതീകത്തിൽ കൂടി സഭയാണ് ചിത്രീകരിക്കുന്നത്. ഇത് യഹൂദ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും വളരെ അർത്ഥവത്താണ്. ഒരു പ്രസ്താവന സ്ഥിരീകരിക്കുന്നതിന് കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും വേണം എന്നുള്ളതാ. അത് മോശയുടെയും ഏലിയാവിന്റെയും മാതൃകയിലാണ് ഈ രണ്ട് സാക്ഷികളെ യോഹന്നാൻ ശ്ലീഹായിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. Some scholars have entirely allegorized this passage. അത് യോഹന്നാനും മോശയും ഏലിയായും എന്നുള്ളതാ. Much more likely the witness are Elijah and Moses. അവരുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്, മഴ പെയ്യിക്കാതിരിക്കാൻ ആകാശം അടയ്ക്കുവാൻ അധികാരമുണ്ട്, വെള്ളത്തെ രക്തമാക്കി മാറ്റുവാൻ ഉള്ള അധികാരമുള്ളത്, ഭൂമിയിലേക്ക് ബാധ ഒഴുക്കാനുള്ള അധികാരമുണ്ട്. ഇത് രണ്ടും പഴയ നിയമ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാൻ നോക്കുന്ന ക്യാരക്ടേഴ്സാണ്. മഴ പെയ്യിക്കാതെ ആകാശം അടച്ചു കളഞ്ഞ സംഭവം 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അത് എലിയാ പ്രവാചകനാ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ എലിയാബ് അഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആകാശം അടച്ചു കളഞ്ഞ സംഭവം. അപ്പം അങ്ങനെ അധികാരമുള്ള ഒരാളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4:25 വാക്യം ആ സംഭവം തന്നെ പറയുന്നുണ്ട്. ലൂക്കോസ് 4:25, യാക്കോബ് 5:17, 4:25. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായി. അവിടെ പറയുന്ന സന്ദർഭവും 3 ആണ്ടും 6 മാസവും, ഇതേ സെയിം ടൈമാ, 3.5 വർഷം സമയദേർക്ക് അതുപോലെ തന്നെ. കൂടാതെ യഹോവയുടെ ഭയങ്കരവും വലുതുമായ ദിവസം വലുതിന് മുമ്പ് ഏലിയ പ്രത്യക്ഷപ്പെടും എന്നുള്ള പ്രവചനമുണ്ട്. നേരത്തെ വായിച്ചത് ആ ഒരു ഭാഗമാണ്. യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് ചോദിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ ഏലിയാവാണോ അതോ ഞങ്ങൾ മറ്റു പ്രവാചകന്മാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു രണ്ട് സാക്ഷികളിൽ ഒരാള് ഏലിയാ പ്രവാചകനാണ്, രണ്ടാമത്തെ ആൾ ഹാനോക്കാണ് എന്നുള്ള ഒരു ചിന്ത പോകുന്നുണ്ട്. ഹാനോക്ക് എന്ന് പറയുന്നതിന് കാരണം പഴയ നിയമത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ട ആളാണ് ഹാനോക്ക്. ഹാനോക്ക് ഏലിയാവും അങ്ങനെയുള്ളത്. The two witnesses have been taken to be Enoch and Elijah. Neither Enoch nor Elijah was set to die. Enoch walked with God and he was not, for God took him. Elijah was taken up in a whirlwind and in a chariot of fire to heaven. Tertullian refers to a belief that they were being kept by God in heaven to bring death to the Antichrist. ഇങ്ങനെ ഒരു ഒരു യഹൂദ ചിന്താഗതി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇനോക്കാണ് എന്നുള്ള ഒരു അത്ഭുതങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. രക്തം വെള്ളമാക്കുവാനും ബാധകൾ വരുത്തുവാനുമുള്ള കഴിവ്, അത് ഫറവോന്റെ എതിരെ ബാധകൾ പുറപ്പെടുവിച്ചു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. യുഗാന്ത്യത്തിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് യഹൂദ വിശ്വാസമാണ്. കർത്താവിന്റെ മറുരൂപ സമയത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് സാക്ഷികൾ മോശയും ഏലിയാവും ആയിരുന്നു. 7-ാം അധ്യായം 9-ാം അധ്യായം 4-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ, ഒന്ന് ഏലിയാവാണ്, രണ്ടാമത്തേത് മോശയാണ് എന്നുള്ളതാണ് പിതാക്കന്മാർ കൂടുതലും പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ട് സാക്ഷികൾ, സാക്ഷ്യം അവരുടെ ചുമതലയും ഉത്തരവാദിത്വവും. ഇവിടെ പല സാക്ഷികൾ നമുക്ക് കാണാനായിട്ട് മറുവ മലയിൽ സാക്ഷ്യം പറയുന്നുണ്ട്, പ്രസാദത്തിന് ശേഷം 17:3. വീണ്ടും കർത്താവ് പുനരുദ്ധാനം ചെയ്തപ്പോൾ കല്ലറയ്ക്കൽ രണ്ട് പുരുഷന്മാർ, വർണ്ണോത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ സാക്ഷ്യം പറയുന്നുണ്ട്. ലൂക്കോസ് 24:6-7. വീണ്ടും കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരോട് സാക്ഷിച്ച് രണ്ട് പുരുഷന്മാർ, അപ്പോസ്തല പ്രവൃത്തികൾ 1:10-11. കർത്താവ് ഉയരങ്ങളിലേക്ക് പോയപ്പോൾ സാക്ഷിച്ച രണ്ട് പുരുഷന്മാർ. ഇവിടെ സാക്ഷികൾ അവരുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയും ഉത്തരവാദിത്വമാണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഇവിടെ യോഹന്നാൻ ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണ്. ഇവിടെ യോഹന്നാൻ ദർശനത്തിൽ ഈ രണ്ട് സാക്ഷികൾ വെറും വ്യക്തികളല്ല, പീഡയുടെ മധ്യേ വിശ്വാസ സ്ഥിരതയോടെ നിൽക്കുന്ന സഭയെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. പീഡകളുടെ മധ്യത്തിൽ വിശ്വാസ സ്ഥിരതയോടെ നിൽക്കുന്ന സഭയെ മുഴുവൻ പ്രതിനിധീകരിച്ചാണ് ഈ രണ്ട് സാക്ഷികളുടെ പേര് പറയുന്നത്. രണ്ട് സാക്ഷികൾക്ക് ലഭിച്ച വരം പ്രവചനത്തിന്റെ വരമാണ്. യോഹന്നാന്റെ ചിന്തയിൽ പ്രവചനവും സാക്ഷ്യവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. പ്രവചനവും സാക്ഷ്യവും പുലിവാട് പുസ്തകം 1:2-3 പ്രവചനത്തിന്റെ ഉള്ളടക്കം തന്നെ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും വിശദമാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുലിവാട് പുസ്തകം ഒന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യത്തിൽ അതിനെ കുറിച്ച് അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ യോഹന്നാന്റെ ഒരു ദർശനത്തിന്റെ ഭാഗം തന്നെയാണിത്. രണ്ട് സാക്ഷികൾ പ്രവചിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അഗൈൻ ദ ക്ലോത്ത് ഇൻ സാക്ക്ലോത്ത്, ദ വേറിങ് സാക്ക്ലോത്ത്, അറ്റുടുക്കുക എന്നുള്ളത് ബൈബിളിൽ അനുതാപത്തിന്റെ ഒരു അടയാളമാണ്. ഉൽപ്പത്തി പുസ്തകം 37:24, യോനായുടെ പുസ്തകം 3:5, അവര് രട്ടിലും വെണ്ണിയിലും ഇരുന്ന് അവർ അനുതപിച്ചു മനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. സഭ ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടത് അനുതാപത്തിൽ കൂടിയാണ്. നമുക്കിപ്പോ നോമ്പിന്റെ കാലയളവാ. ദൈവത്തെ സാക്ഷിക്കാൻ അനുതാപത്തിന്റെയും മനസാന്തരത്തിന്റെയും അനുഭവം ആവശ്യം. മനസാന്തരവും അനുതാപവും ദൈവത്തിന്റെ വരവിനുള്ള ഒരു ദൈവരാജ്യത്തിന്റെ വരവിനുള്ള ഒരുക്കമാണ്. ദൈവരാജ്യത്തിന്റെ വാതിലുകളായിട്ടാണ് പിതാക്കന്മാര് മാനസാന്തരത്തെയും അനുതാപത്തെയും കാണുന്നത്. ഇപ്പൊ രണ്ടും കഷ്ടതകളുടെയും പീഡകളുടെയും നടുവിൽ സഭകളായും വ്യക്തികളായും അനുതാപത്തിലൂടെയും വിലാപത്തിലൂടെയും ക്രിസ്തുവിനെ സാക്ഷിച്ച് വിശ്വസ്തത തെളിയിക്കണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വലിയ ചലഞ്ച്. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അനുതാപത്തിലൂടെയും കണ്ണുനീരിലൂടെയും ക്രിസ്തുവിനെ സാക്ഷിച്ച് ക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായി തീരാൻ ഒരു വലിയ വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർക്കുവാൻ നമുക്ക് ഇടയാകണം. ഈ രണ്ട് സാക്ഷികളെ പറ്റി പറയുന്നത് അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാണ്. നാലാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും നിലവിളക്കുമാണ്. ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ഇത് ഈ ഇത് സെക്കറിയാ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാ. സെക്കറിയാ പ്രവാചകന്റെ പുസ്തകം 4:14. അതിനവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകുന്നു. സെക്കറിയാവൻ രണ്ട് 1 മുതൽ താഴോട്ട് വരുമ്പോൾ സെക്കറിയാവൻ രണ്ട് ഒലിവ് മരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് സെർവാബേലും മഹാപുരോഹിതനായ യോശുവയുമാണ്. ഇതാണ് സെക്കറിയ കണ്ട രണ്ട് ഒലിവ് വൃക്ഷങ്ങൾ. ഇവർ ബാബിലോണിയ അടിമത്തത്തിന് ശേഷം ജെറുസലേം ദേവാലയം പണിയുവാനും ഉദ്ധരിക്കുവാനും ദൈവം അഭിഷേകം ചെയ്തവരാണ്. സെക്കറിയാ പ്രവാചകന്റെ പുസ്തകം 3:1-7 ഭാഗം. അദ്ദേഹം കണ്ട 7 ശാഖകളുള്ള നിലവിളക്ക് ഇസ്രയേലിന്റെ പ്രതീകമാണ്. അപ്പൊ ഒലിവ് വൃക്ഷവും നിലവിളക്കും, 7 ശാഖകളുടെ നിലവിളക്ക് ഇസ്രയേലിന്റെ പ്രതീകമാണ്. യോഹന്നാൻ ദർശിച്ചത് രണ്ട് നിലവിളക്കും രണ്ട് ഒലിവ് മരവും. നിലവിളക്ക് ക്രിസ്തീയ സഭയുടെ പ്രതീകവും ഒലിവ് മരം വിളക്കിനെ പ്രകാശിപ്പിക്കുന്ന എണ്ണയുടെ പ്രതീകവുമാണ്. എണ്ണ നമുക്കറിയാം പലപ്പോഴും പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവ് തന്റെ നൽവരമാവുന്ന എണ്ണ പകർന്ന് സഭയെ പ്രകാശിപ്പിക്കുകയും ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ സഭയെ സന്നദ്ധമാക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ എണ്ണ കുറഞ്ഞു പോയാൽ, ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം എണ്ണയുള്ളവരായി തീരുവാൻ, പരിശുദ്ധാത്മ കൃപയുള്ളവരായി തീരാൻ ഇടയാകണം. ദൈവസന്നിധിയിൽ ഇസ്രയേലിന് വേണ്ടി രാജത്വ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിച്ചവരാണ് സെക്കറിയാ കണ്ട രണ്ട് സാക്ഷികൾ, സെറുബാബേലും യോശുവയും. അതേ രീതിയിൽ യോഹന്നാൻ കണ്ട രണ്ട് സാക്ഷികൾ പുതിയ ഇസ്രയേലാകുന്ന സഭയുടെ രാജത്വ പൗരോഹിത്യ ശുശ്രൂഷകളുടെ പ്രതീകമാണ്. സെക്കറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു അത് സെറുബാബേലും യോശുവയുമാണ് രാജത്വ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിച്ചവരാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ യോഹന്നാനും കാണുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനും, പുള്ളിപ്പാട് പുസ്തകം 1:6, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ച തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വം. അപ്പോൾ സഭയുടെ രാജ്യത്വ പൗരോഹിത്യ ശുശ്രൂഷകളുടെ പ്രതീകമാണ് ഈ രണ്ട് സാക്ഷികൾ. ഈ സാക്ഷികൾ 3.5 വർഷം പ്രവചിക്കും. ഈ കാലത്ത് അവർ മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാ. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ നശിപ്പിക്കും, ദഹിപ്പിക്കും. അവർക്ക് അമാനുഷിക ശക്തിയുണ്ട് എന്ന് കൂടെ പറയുന്നു. If anyone tries to harm them, fire comes out of their mouth and devours their enemy. And whoever tries to hurt them must be thus killed. മോശയും ഏലിയായും പോലെ രണ്ട് സാക്ഷികളും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സാക്ഷികളാകുകയും ചെയ്യും. മോശയ്ക്കും ഏലിയാവിനും ശക്തിയും സഹായവും നൽകി ദൈവം പീഡകളുടെ മധ്യേ സഭയെയും ശക്തീകരിക്കുമെന്ന് അലങ്കാരികമായ ഭാഷയിൽ ഇവിടെ യോഹന്നാൻ പറയുകയാണ്. നമുക്കറിയാം മോശ ചലഞ്ചസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫറവോൻ രാജാവിനെതിരായിട്ട് നിന്നത്. ഏലിയാവും അഹാബ് രാജാവിനെതിരെ നിന്നു. അപ്പോൾ അവർക്ക് ശക്തിയും സഹായവും കൊടുത്ത ദൈവം പീഡകളുടെ മധ്യത്തിൽ സഭാവിശ്വാസികളെയും സഭയെയും ശക്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ യോഹന്നാൻ കാണുന്ന സാക്ഷ്യം. അത് അലങ്കാരികമായിരിക്കുന്ന ഭാഷയിൽ ഇവിടെ പറയുകയാണ്, ദൈവം അങ്ങനെയുള്ളവരോട് കൂടെയുണ്ട്, ദൈവം ശക്തീകരിക്കുകയും ചെയ്യും. ഇവിടെ 7-8 വാക്യത്തിൽ When they shall have completed their vigil, the beast which comes up from the abyss will make war with them and will overcome them and will kill them. Their corpses shall lie in the streets of the great city, whose spiritual name is Sodom and Egypt, and where their Lord also was crucified. There are those of the peoples and tribes and tongues and nations who are to see their bodies for 3.5 days, and they will not allow their bodies to be placed in a tomb. Those who inhabit the land will rejoice over them and will make them merry and will send gifts to each other, because these two prophets tortured those who inhabit the land. വളരെ പരിമിതമായ കാലത്തേക്ക് സാക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം സാക്ഷികളുടെ യുദ്ധത്തിൽ ജയിച്ച് കൊന്നുകളയും. ഇത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ളതാണ്. അവരുടെ സാക്ഷ്യം കുറച്ചു നാളത്തേക്ക് ഉള്ളു, അത് കഴിയുമ്പോൾ ആന്റി ക്രൈസ്റ്റ് കയറി വരും എന്നുള്ളത് പറയും. ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് നോക്കും. ഹിയർ ഇസ് ദ ഫസ്റ്റ് എമർജൻസ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ദ ബീസ്റ്റ് and the temporary time of antichrist which results in the death of two witnesses. The witnesses are to preach for their allotted time, and then will come antichrist in the form of beast, and the two witnesses will be cruelly slain. In the passage of Revelation which we are now about to approach, we will on many occasions meet the figure of antichrist. The figure has exercised strange fascination over the mind of men, and many have been speculations and theories. Antichristine kurichare namukare ennettum kooduthal vyakhyanikkapadunnathu antichristuvine kuricha orurthar avarudayittulla nilayil adine vyakhyanikkunnundu. Njan adutha classil illo adine kurichu korchodu parayan naagrahikkunnu. Thirukkathu namukippo adine kurichu parayanullathu, we may lay it down the general principle that antichrist stands for the power in the universe which is against God. Just as Christ is the Holy One and the anointed King of God, so antichrist is the unholy one and the king of all evil. Just as Christ is the incarnation of God and goodness, so the Antichrist is the incarnation of the devil and the evil. Antichrist, ക്രിസ്തുവിനെതിരായിട്ടുള്ള ദൈവത്തിന്റെ ശക്തിക്കെതിരായിട്ടുള്ള ശക്തിയാണ്, അത് ഈവിളിന്റെ പര്യായമാണ്. അതിനെ ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് നോക്കും. സാക്ഷ്യം പൂർത്തിയാക്കി ആഴത്തിൽ നിന്ന് വരുന്ന സാക്ഷികളെ യുദ്ധത്തിൽ ജയിച്ചു കൊന്നുകളെ. പാതാളം അഥവാ ആഴം പിശാചികളുടെ അധിവാസ സ്ഥലമാണ്. ആഴത്തിൽ നിന്ന് കേറി വരുന്ന മൃഗം എതിർ ക്രിസ്തുവാണ്. വായനക്കാർക്ക് പരിചിതമായ ഒന്നായിട്ടാണ് ഈ മൃഗത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് 13-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ വളരെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമ ഭാഗത്തും ഒക്കെ ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ കാണുന്നുണ്ട്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം സാക്ഷികളെ യുദ്ധം ചെയ്ത് കൊല്ലുമെന്ന് യോഹന്നാൻ. സാക്ഷികൾ എന്നുള്ള സഭയാണ് ദൈവം നിശ്ചയിച്ച കാലത്തിന് ശേഷം സാത്താന്റെ ശക്തികൾ വിശ്വാസികളെ പീഡിപ്പിച്ചുകൊള്ളും. അങ്ങനെ അവർ പീഡയിലൂടെയും മരണത്തിലൂടെയും ക്രിസ്തുവിനോട് ഏകീഭവിക്കും, ക്രിസ്തുവിനോട് ചേർക്കപ്പെടും. വീണ്ടും 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, ആഫ്റ്റർ ദ 3.5 ഡേയ്സ് ബ്രദർ ഓഫ് ലൈഫ് ഫ്രം ഗോഡ് എൻഡേഡ് ഇൻ ഹിം and they stood on their feet and great fear fell upon all who saw them. They heard a great voice from heaven and saying to them, come up here. And they went up to heaven in the cloud, and their enemies saw them. At that hour there was a great earthquake, and the tent of the city collapsed, and 7,000 persons were killed. And the rest of the people were in fear and gave glory to the God of heaven. പാപത്തിനും ദൈവവിരോധത്തിനും കൃപ്രസിദ്ധി നേടിച്ച സ്ഥലമാണ് സൊദോം and Egypt. This is to happen in Jerusalem. It is called by the terrible names of Sodom and Egypt. പാപത്തിനും ദൈവവിരോധത്തിനും കുപ്രസിദ്ധി ആർജ്ജ സ്ഥലമാണ് സോദോമും ഈജിപ്തും. ആ നഗരങ്ങളുടെ പ്രതീകമായ യെരുശലേമിലെ തെരുവുകളിലാണ് പ്രവാചകന്മാരുടെ മൃതദേഹം കാണപ്പെടുന്നത്. ആ കാലത്ത് യെരുശലേം ആത്മീക അർത്ഥത്തിൽ സോദോമെന്നും മിസ്രയീം എന്നും വിളിക്കപ്പെടും. യോഹന്നാൻ തിന്മയുടെ പ്രതീകമായി ഈ മഹാനഗരത്തെ അവതരിപ്പിക്കുക. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കപ്പെട്ട മഹാനഗരം യെരുശലേമാണ്. യെരുശലേമിനെ പുൽക്കാല യഹൂദ സാഹിത്യങ്ങളിൽ മഹാനഗരമെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. എസക്കിയേലും ഏശയ്യാവിന്റെ പുസ്തകത്തിൽ പരോക്ഷമായിട്ട് അത് യെരുശലേമിനെ സൊദോം എന്ന് വിളിക്കുന്നുണ്ട്. സഭയെ നശിപ്പിക്കുന്ന തിന്മയുടെ പ്രതീകമായിട്ടാണ് ഈ മഹാനഗരം. വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ലോങ് ബിഫോർ ദിസ് ഐസയ ഹാഡ് അഡ്രസ്ഡ് ദ റൂളേഴ്സ് ഓഫ് ജെറുസലേം ആസ് ദ റൂളേഴ്സ് ഓഫ് സൊദോം ആൻഡ് ദ പീപ്പിൾ ഓഫ് ജെറുസലേം ആസ് ദ പീപ്പിൾ ഓഫ് ഗൊമോറ. ഐസയ 1:9-10. ഇവിടെ സാക്ഷികളുടെ മൃതദേഹം അടക്കം ചെയ്യാതെ മഹാനഗരത്തിന്റെ വീഥികളിൽ കിടക്കും. അത് യഹൂദ പാരമ്പര്യത്തിൽ അവഹേളനത്തിന്റെ ഒരു പ്രതീകമാണ്, മൃതദേഹം അടക്കം ചെയ്യാതെ കിടക്കുക എന്നുള്ളത്. മൃതദേഹം അടക്കാതെ ഇരിക്കുക. So will the people of Jerusalem hate the two witnesses that they will leave their bodies unburied in the street? In the Jewish thought, it was a terrible thing that a body should not be buried. When the heathen attacked God's people, the psalmist, it was the greatest tragedy of all that there was none to bury them. Sangeethana Pusam 79-ന്റെ 3-ൽ അവിടെ പറയുന്നുണ്ട്, സങ്കീർത്തനം 79-ന്റെ 3, അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ എരിശിലേം ചുറ്റും ചിന്തി കളഞ്ഞു, അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ നിസ്സഹാവസ്ഥ, യഹൂദ പാരമ്പര്യത്തിൽ കിടക്കുവാൻ ആരില്ല, ആരും ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് അതേറ്റവും അവഹേളിക്കുന്ന, അവഹേളനാപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ലോകം സന്തോഷിക്കും, നിങ്ങൾ വിലപിക്കും. ഇവിടെ ഈ മൃതദേഹം കാണുമ്പോൾ ക്രിസ്ത്യാനികളോട് വെറുപ്പിന്റെ അടയാളമായിട്ടാണ് ജാതികൾ അവരുടെ മൃതദേഹത്തെ അടക്കം ചെയ്യാതെ ഇടുന്നത്. ക്രിസ്ത്യാനികളുടെ ദൂതും ജീവിതവും ജാതികളിൽ അസൂയയും വിദ്വേഷവും ഉളവാക്കും. അതുകൊണ്ടാണ് അവരത്ര നികൃഷ്ടമായിട്ടുള്ള നിലയിൽ ഈ ഡെഡ് ബോഡിയോട് പെരുമാറുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്തിൽ ഐഎസിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പൂവാസികൾ എന്നുള്ളത് വേദപുസ്തകത്തിൽ ദൈവ നിഷേധികളായ പ്രജാതികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. സാക്ഷികളുടെ മരണത്തിൽ ദൈവ നിഷേധികളും അവിശ്വാസികളും ഒരുപോലെ സന്തോഷിക്കും. കാരണം അവരുടെ സാക്ഷ്യങ്ങൾ കൊണ്ട് ഭൂവാസികളെ ദണ്ഡിപ്പിച്ചതാണ്. ഈ രണ്ട് സാക്ഷികൾ അവരുടെ സാക്ഷികൾ കൊണ്ട് ദണ്ഡിപ്പിച്ചു, ബാധകൾ കൊണ്ട് ജനത്തെ മരിക്കാനിടയാക്കി. അവരുടെ സന്തോഷത്തിന്റെ പ്രകടനമാണ് അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത്. എന്നിവിടെ പറയുന്നുണ്ട്. 3.5 വർഷത്തെ ബാധകളിൽ നിന്നുള്ള മോചനം ലഭിച്ചൊരു സന്തോഷമാണ് ജാതികൾ അങ്ങനെയുള്ള സമ്മാനം കൊടുത്ത് അവരുടെ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ആളുകളുടെ സന്തോഷത്തിന് അല്പം ആയുസേ ഉള്ളൂ. വിശ്വാസികളുടെ മരണത്തിൽ നിന്ന് ദൈവ നിഷേധികളുടെ സന്തോഷം താൽക്കാലികമാണ്. ആഫ്റ്റർ ദ 3.5 days here we have the same period, 3 days only, 3.5 divasam matre only. The breath of life entered again into the 2 slain witnesses and they stood upon their feet. Still more startling things were to happen. In sight of all, the 2 witnesses were summoned up into heaven, reenacting as it were. ഈ ആളുകള് എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ ശത്രുക്കൾക്ക് കൊടിയ ഭീതി ഉണ്ടാക്കുകയും ഇവിടെ കയറിവരുവീൻ എന്നുള്ള ശബ്ദം കേട്ട് ക്രിസ്തു ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെട്ടതുപോലെ ഇവരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇവരുടെ ഈ സ്വർഗാരോഹണം ശത്രുക്കൾ ദൃക്സാക്ഷികളാകും. അവര് കാണുകയാണ് ഇവർ ഉന്നതങ്ങളിലേക്ക്, സ്വർഗങ്ങളിലേക്ക് കടന്നുചെല്ലുന്നത്. ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന തമ്പുരാനെയാണ് ഇവിടെ കാണുന്നത്. ഈ രണ്ട് സാക്ഷികളുടെ മൃതദേഹങ്ങൾ അവര് അവരുടെ തെരുവീഥികളിലിട്ട് അവഹേളിച്ചു. പക്ഷെ 3.5 ദിവസം കഴിയുമ്പോൾ ദൈവാത്മാവ് വന്ന് അവർക്ക് ജീവൻ കൊടുത്ത് ഇവരുടെ മുന്നിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു ചിത്രം. അത് ശത്രുക്കളുടെ മുമ്പിൽ ദൈവം കൊടുക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ് എന്നുള്ളതും ഓർക്കണം. അവരുടെ ഉദ്ധാനത്തെ പറ്റി യോഹന്നാൻ എസക്കിയൽ പ്രവാചകന്റെ ദർശനത്തെ ആസ്പദമാക്കിയ എസക്കിയൽ 37:10. ആ പുസ്തകം മുഴുവൻ ഉണങ്ങിയ അസ്ഥികളോടുള്ള പ്രവചനമാണ്. 37:10, അവനവനോട് കൽപ്പിച്ചതുപോലെ പ്രവാചകൻ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ ഒരു സൈന്യമായിട്ട് തീർന്നു. അപ്പം യോഹന്നാന്റെ മനസ്സിൽ ആ ഒരു ചിത്രമുണ്ട്. ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവൻ കൊടുക്കുന്ന തമ്പുരാനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ മാംസം ധരിച്ച് ജീവൻ പ്രാപിച്ചു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇസ്രയേലിന്റെ ആത്മീയ പുതുക്കത്തിന്റെ അടയാളമാണ്. യോഹന്നാൻ അത് അന്തിമ ഉയർപ്പിന്റെ മുൻകുറിയായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നതും വിമർശിക്കുന്നതും. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുത്ത ദൈവം അന്തിമ ഉയർപ്പിൽ ഈ രക്തസാക്ഷികളെ, വിശ്വാസികളെ ഉയർപ്പിച്ച് ദൈവത്തോടൊപ്പം ആക്കും. പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് ബൈബിളിൽ കാണാം. 1 കൊരിന്ത്യർ 15:51-57 വാക്യം, വീണ്ടും 2 തെസ്സലോനിക്കേ 4:14-18 ഭാഗ്യം. അത് നമ്മുടെ മരണ സമയത്ത് വായിക്കുന്ന അസ്ലിഹ വായിക്കുന്ന 2 ഭാഗങ്ങളാണ്. ക്രിസ്തീയ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയായി യോഹന്നാൻ ഇത് തന്നെയാണ് അവിടെ കാണുന്നത്. മരിച്ചവർക്ക് ജീവനുണ്ട്, ദൈവത്തോടൊപ്പം ഉള്ള ഒരു വാസമുണ്ട്, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് വിശ്വാസികളിൽ ഉണർത്തുക എന്നുള്ള ഒരു വലിയ സന്ദേശവും ഇതിനകത്ത് കാണുന്നുണ്ട്. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ കർത്താവ് താൽക്കാലികമായ പീഡകൾക്ക് നിത്യജീവൻ വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നും യോഹന്നാൻ ഇതിൽ കൂടെ കാണുന്നുണ്ട്. ചുഴലിക്കാറ്റിലാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. 2 രാജാക്കന്മാർ 2:11 മോശയെ കുറിച്ചും പറയുന്നത് മോശയുടെ ശവക്കുഴി ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 36:4 മോശയുടെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല, അവിടെ അടക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. അത് യഹൂദന്മാരുടെ ഒരു അപ്പോക്രിഫ പുസ്തകമുണ്ട്, അസംപ്ഷൻ ഓഫ് മോസസ്, മോശയുടെ സ്വർഗാരോഹണം എന്നുള്ള ഒരു അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ ഒരു മോശ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു എന്ന ഒരു വിവക്ഷയാണുള്ളത്. യോഹന്നാന്റെ മനസ്സിൽ അതുപോലെ വിശ്വാസികളും സ്വർഗത്തിലേക്ക് കരേറും എന്നുള്ള ഒരു വലിയ ചിന്ത യോഹന്നാൻ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആശയത്തെ കൊണ്ടുപോകുന്നത്. അതേ നാഴികയിൽ അവിടെ ഒരു മഹാഭൂകമ്പമുണ്ടായി. ഇസ്രയേലിന്റെ 10-ൽ ഏഴായിരം നിവാസികളും മരിക്കുകയും ചെയ്തു. ശേഷിച്ചവർ സ്വയഛഹിതരായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം 5-ന്റെ അടയാളമാണ്. ടു ആഡ് ദ ടെറർ കെയിം എ ഡിസ്ട്രക്റ്റീവ് എർത്ത്ക്വേക്ക് വിച്ച് റെക്കോർഡ് a tenth of the city and brought death of 7,000 of its inhabitants. ലോകാവസാനത്തിന് മുമ്പ് ഭൂകമ്പം ഉണ്ടാകുമെന്ന് എസക്കിയലിന്റെ പുസ്തകത്തിലുമുണ്ട്. ഇവിടെ 7,000 എന്നുള്ളത് 7 എന്നുള്ളത് പൂർണ്ണതയുടേതും 1,000 എന്നുള്ളത് അത് അസംഖ്യം എന്നുള്ളതും ആണ്. അങ്ങനെ അനേകം ആളുകള് മരിക്കും, ബാക്കിയുള്ളവർ സ്വയചകിതരായി ദൈവത്തിങ്കിലേക്ക് തിരിയും. ലോകാവസാനത്തിന് മുമ്പ് ഭൂകമ്പം ഉണ്ടാകും എന്ന് എസ് കെ ഭഗവാന്റെ പുസ്തകത്തിലുണ്ടാകുന്നു. യഹോവ ജെറുസലേമിനെ 5 നാളിൽ സന്ദർശിക്കുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പുലരുകയും ശത്രുക്കളെ അത് തകർക്കുകയും ചെയ്യും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14:4 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സക്കറിയ 14:4 അന്നാളിൽ അവന്റെ കാൽ എരിശിലേമിന് കിഴക്കുള്ള ഉലുവുമലയിൽ നിൽക്കും. ഉലുവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പുളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര പോലെ ആയിരുന്നു. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഒരു എർത്ത്ക്വേക്കിന്റെ ഒരു 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 സിമ്പലാണ് അത് കാണുന്നത്. അത് ലോകാവസാനത്തിന് മുമ്പുണ്ടാകും എന്നുള്ളത് യഹൂദ ചിന്തയുടെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിലും ഉള്ള പരിവർത്തനങ്ങളെയും ഭൂമി കുലുക്കത്തോട് ബന്ധപ്പെടുത്തി വേദഭാഗം കാണാറുണ്ട്. ഹുദായ് പ്രവാചക പുസ്തകം 2-ാം അധ്യായത്തിൽ ഇവിടെ ഭൂമിയെ സാരമായി ബാധിക്കാതെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് ഉണ്ടാകുന്ന ശിക്ഷയാണ് 1/10 എന്നുകൊണ്ട് ചെയ്യുന്നത്. ഒരു 10-ൽ 1 7 സാർവലൗകികതയുടെയും 1000 ഒരു ഗണ്യമായ സംഖ്യയുടെയും പ്രതീകമാണ്. എല്ലാ വംശങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും ഉൾപ്പെടെ ഒരു വലിയ സംഖ്യ ഭൂകമ്പത്തിൽ നശിക്കുമെന്നുള്ള ഒരു സൂചന. ശേഷിക്കുന്നവർ സ്വയപരവശരായി ദൈവത്തെങ്കിലേക്ക് തിരിയും, ദൈവത്തെ മഹത്വപ്പെടുത്തും. മഹത്വപ്പെടുത്തുന്നത് അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറയുന്നതാണ്. യോശുവ 7:19 ആഹാൻ പറയുന്നുണ്ട്, അവൻ മനം തിരിഞ്ഞ് അവൻ ഏറ്റുപറയുക. യോശുവ 7:19 ലോകാവസാനത്തിന്റെ സമയത്തും അനുദപിക്കുവാനുള്ള അവസരമുണ്ട്. ഏത് സമയത്തും ദൈവത്തെങ്കിലേക്ക് തിരിയാം. എൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. അത് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുക. 1/10 അപകടമുണ്ടാകുമ്പോൾ, നാശമുണ്ടാകുമ്പോൾ, മരിക്കുമ്പോൾ ബാക്കിയുള്ളവര് ദൈവത്തെ പുറജാതികളും ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു ചിത്രമാണ് ഇവിടെ കണ്ടത്. ലോകാവസാനത്തിന് മുമ്പുള്ള ശിക്ഷകളോ രക്തസാക്ഷികളുടെ മരണമോ അല്ല ശേഷിച്ചവരിൽ മാനസാന്തരമുണ്ടാക്കിയത്. അത് രക്തസാക്ഷികളുടെ ഉയർപ്പ, അവരുടെ ഹൃദയത്തെ ചലിപ്പിച്ചത്. അവർക്ക് മാനസാന്തരമുണ്ടായി, അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു ചിത്രമാണ് ഈ ഭാഗത്ത് കാണുന്നത്. 1 മുതൽ 14 വരെയുള്ള ഭാഗമാണ് 2 സാക്ഷികൾ. 2 സാക്ഷികൾ എന്ന് പറയുന്നത് സഭയാണ്. ഈ സാക്ഷികളെ അവർ ഉയരത്തിലേക്ക് പോകുന്നു. വിശ്വാസികൾക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. അവർ ഉയരങ്ങളിലേക്ക് പോകും. കഷ്ടതകളിലും പ്രയാസങ്ങളും ഉള്ളവർക്ക് പുനരുദ്ധാനമുണ്ട് എന്നുള്ളതും ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നു. ഇത് കാണുമ്പോൾ രക്തസാക്ഷികൾക്കുണ്ടാകുന്ന അവരുടെ ഉയർപ്പ്, അവർക്കുണ്ടാകുന്ന മഹത്വം കാണുമ്പോൾ മറ്റുള്ളവര് ജാതികൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. അവർ മനം തിരിയുന്നതിന് ഏത് സമയവും അവസരമുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ നോയമ്പിന്റെയൊക്കെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവത്തിങ്കിലേക്ക് വരുവാനും മനം തിരിവോടെ കർത്താവിനെ നോക്കുവാനും ഉള്ള അവസരമാണ് ഇത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഉപദേശിക്കുന്നു.
താങ്ക് യു അച്ഛാ. നാളെ നമുക്ക് പി സി ജോർജിന്റെ ക്ലാസ് ആയിരിക്കും. ആളുകൾക്ക് ഇന്ന് കയറാൻ സാധിക്കാത്തവർക്ക് ഒന്ന് അറിയിക്കണേ മറ്റും ബാക്കിയുള്ളവരെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു.
അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ബുധനാഴ്ച.
ഓ, എന്നാ നമുക്ക് വേണ്ട, 10-ാം തീയതി പള്ളി പോണല്ലോ.
ഓക്കെ,
അതെ.
എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം അത് നമുക്ക്. മാം ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്താൽ മതി. നമുക്ക് ആസിറ്റീസ് തന്നെ
പോവാം. ഞാൻ ഇമെയിൽ ചെയ്യുന്നതായിരിക്കും അതിനെ കുറിച്ച്.
കാർത്തിക ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ പരിണാമം നിങ്ങളെ നീ കാത്തുകൊള്ളണമേ. എന്റെ ദൈവത്തിന്റെ ചിറകിന് കീഴിൽ ഞങ്ങളെ മറച്ചുള്ള മാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി നിൽക്കുവാൻ സ്വർഗം സഹായിച്ചു. ദൈവമേ, കേട്ടോ ജനങ്ങളെ ഓർക്കുന്നു. ദൈവമേ, നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള മാനസാന്തരവും തിരിച്ചറിവ് തരണമേ. ദൈവത്തിലേക്ക് നോക്കുവാനും ദൈവമേ പ്രകാശിതരാകുവാനും ദൈവമേ ഞങ്ങൾക്ക് ഉച്ചരിക്കുന്ന നന്മ കാണുവാനും ഞങ്ങളെ ഉടനെ ഇടയാക്കണമേ.
ദൈവമേ ശുദ്ധീകരിച്ച കുറവൊക്കെയായിട്ട് സ്തോത്രം. അവിടെ ആയിരുന്നു ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയിലും നിന്റെ കാവിലും ഞങ്ങളെ നിന്നിറക്കണമേ. ഞങ്ങളായിരിക്കുന്നിടത്ത് ദൈവമേ സഭയുടെ മുമ്പ് വരുവാനും അവിടുത്തേക്ക് മഹത്വകരേറ്റ് ജീവിക്കാനും തക്കവണ് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ മഹാ മനോഭാരങ്ങളിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൊണ്ട് താങ്ങണമേ. സമാധാനമില്ലാത്ത ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് നിന്റെ കൃപയിൽ പൊതിയണമേ. രോഗികളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വിപുലിതമായിട്ടുള്ള ആവശ്യഭാരങ്ങളായിരിക്കുന്നവരോർക്കുന്നു. രാത്രിയിൽ കുബേരിൽ ഞങ്ങളെ നിറച്ചു. ദൈവമേ തുടർന്ന് നാളത്തെ ക്ലാസ്സിലും ദൈവമേ അനുഗ്രഹമായിരിക്കും സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത് മറി പ്രസ്ഥാനത്തെ തിരിച്ചിൽ തരുന്നു. ആവശ്യമായിരിക്കുന്ന ആലോചനകളും കൃപകളും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ. പിന്നെ വേറെ നിലയിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർക്കുന്നു. വിജയപ്രദമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, എല്ലാ ഭാരവാഹികളെയും തിരിച്ചെണ്ണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന തിരുമേനി ഓർക്കുന്നു. യാത്രകളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം വലയം ചെയ്യണമേ. നാളത്തെ ക്ലാസ് അനുഗ്രഹമായിരിക്കാൻ കൃപയുടെ ആക്കണമേ. നോമ്പ് അനുഗ്രഹത്തോടെ നോൽപ്പാൻ കൃപയെ സഹായിക്കണമേ. രാത്രി കൃപയിൽ വിശ്രമിപ്പാൻ ഞങ്ങളവിടെ സഹായിക്കണമേ. പരിശുദ്ധന്മാരെ, ശുദ്ധമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾ കാവലായിരിക്കണമേ. അഥവാ ഞങ്ങളുടെ കുറ്റമുണ്ടതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിനും കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ. ഓക്കെ.